ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
கேவலம் ஆத்மஸ்வரூபமாய் ஸ்திரீகம் யஸ்மாத் பரம் ஜோதி தஸ்மா தேவ தத்விது. அதுகொண்டு அவர் மாத்திரமே ഈ തത്വത്തെ അറിയുന്നുള്ളൂ, യഥാർത്ഥത്തിൽ അറിയുന്നുള്ളൂ. നൈതരെ ബാഹ്യാർത്ഥ പ്രത്യനുസാരണ നാനാ സങ്കല്പങ്ങളിരിക്കുന്ന ഈ ജീവന്മാര് ആ സങ്കല്പത്തിലിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഈ തത്വം മറമാറി പ്രകാശിക്കുന്നില്ല. ഇതിന്റെ മറമാറി പ്രകാശിക്കുക എന്ന് പറയുന്ന ഒന്നുണ്ട്, സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിൽ ഭ്രമം വരാൻ പാടില്ല. അത് കേവലം ബാഹ്യമായ മാനസികമായ അനുഭവങ്ങളല്ല. എന്നാൽ എല്ലാ മാനസികമായ അനുഭവങ്ങളും അതിലാണ് നിലനിൽക്കുന്നത്. അവർ അറിയുന്നു എന്ന് എന്താണ് ചിന്ന സംശയാഹ എന്നു പറഞ്ഞു. ക്ഷീയന്തേ ചാസ് കർമാണി എന്നെല്ലാം പറഞ്ഞതിലൂടെ വിശദീകരിക്കുന്നു. ആ കർമ്മക്ഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സാധാരണ ധരിക്കുന്ന കർമ്മത്യാഗമല്ല, മനസ്സത് അജ്ഞാനനാശത്തിൽ ശേഷിക്കുന്ന തത്വമാണ്. ആ തത്വത്തിൽ പിന്നെ കർമ്മം സംഭവിക്കുന്നില്ല എന്നുള്ളതിലൂടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് തത്വജ്ഞാനികളും കർമ്മനിഷ്ഠന്മാരായി കാണപ്പെടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഹിരൺമയേ പരേ കോശേ വിരജം ബ്രഹ്മനിഷ്കളം തദ്ശുഭ്രം ജ്യോതിഷാം ജ്യോതി തദ്യത്താത്മവിദോ വിദൂ നത്ര സൂര്യോ ഭാതി നന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി കഥം തജ്ജ്യോതിഷാം ജ്യോതിഹി ഇതിച്ഛതി. ജ്യോതിഷുകൾക്കെല്ലാം ജ്യോതിഷെന്ന് പറഞ്ഞു, അതെങ്ങനെയാകും? അല്ലെങ്കിൽ എങ്ങനെയാണത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്? അത് സ്വയം പ്രകാശിക്കുന്നു. ആ സ്വയം പ്രകാശിക്കുന്ന ആത്മാവ്, ആത്മാവിനെ അറിയുന്നവൻ, ആത്മജ്ഞാനി എന്നെല്ലാം പറയുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സംശയം മാറത്തില്ല. സ്വയം ജ്യോതിഷ്, കാരണം ആത്മജ്ഞാനത്തിൽ, ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആത്മാവും അങ്ങനെ ഒരു ജ്ഞാനവും, ആത്മാവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനവും ഒരനുഭവവും, ഒരു അനുഭവമെന്നോ അനുഭൂതി എന്നോ പറയുന്നു. അങ്ങനെ അത് രണ്ടെണ്ണം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആൾക്കാർ ചോദിക്കും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആത്മാവ്, അതിനെ സംബന്ധിച്ചുള്ള അനുഭൂതി, ഇത് രണ്ടും, മധുരം അതിനെക്കുറിച്ചുള്ള അനുഭൂതി എന്ന് പറയുന്നത്, ദുഃഖം അതിനെക്കുറിച്ചുള്ള അനുഭൂതി, സുഖം അതിനെക്കുറിച്ചുള്ള അനുഭൂതി എന്ന് പറയുന്നത് പോലെ ആത്മാവും ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഭൂതി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ആത്മാവിന്റെ അനുഭൂതി എന്നെങ്ങനെ പറയാൻ പറ്റും? അനുഭൂതി എന്ന് തന്നെ എങ്ങനെ പറയാൻ പറ്റും? അനുഭൂതി എന്ന് പറയുമ്പോൾ ഒരു അനുഭവം അവിടെ നിൽക്കണം. അനുഭവം എന്ന് പറയുമ്പോൾ അത് ആത്മാവിന്റെ അനുഭവം എന്ന് പറയണമെങ്കിൽ അത് ആത്മാവിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. പിന്നെ അനുഭവം അവിടെ അങ്ങനെ വേറിട്ടിരുന്നാൽ പിന്നെ എങ്ങനെ ആത്മാവ് ഏകമാകും? അദ്വൈതം എങ്ങനെ സാധ്യമാകും? കാരണം അദ്വൈതത്തിനും അനുഭൂതി എന്ന് പറയുന്നു, അദ്വൈതത്തെയും അനുഭവിക്കുന്നു. കാരണം അനുഭൂതി എന്ന് പറയുമ്പോൾ അവിടെ അനുഭവിക്കുന്നതും വേണം, ഇല്ലാതെ അനുഭൂതി ഞാൻ അനുഭവിക്കുന്നു, നമ്മളതാണ് ആഗ്രഹിക്കുന്നത്, ആത്മാവിനെ അനുഭവിക്കുന്നു, എനിക്ക് അതിന്റെ ആനന്ദത്തെ അനുഭവിക്കണം. കാരണം അവിടെ എന്താഗ്രഹിക്കുന്നു നമ്മളറിയാതെ അനുഭവിക്കുന്നതന്നെ ആഗ്രഹിക്കുന്നു. ഈ അഹന്തയാണ് ആഗ്രഹിക്കുന്നു, എനിക്ക് ആത്മാവിന്റെ അനുഭവം ഉണ്ടാവണം. അങ്ങനെയല്ല എന്തിനു വേണ്ടി ആത്മാനുഭവത്തിന് ഒരാൾ യത്നിക്കണം? ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഞാൻ എനിക്ക് ആത്മാവിനെ അറിയണം, ഇതല്ലേ എന്റെ എല്ലാ അഭ്യാസങ്ങളും ആ ഞാനെന്ന് പറയുന്ന അഹന്തയെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതിനെ അനുഭവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഏതൊരാത്മാവിലാണോ ഈ അഹന്ത നിലനിൽക്കാത്തത്, മൂന്ന് കാലത്തിലും ഇല്ലാത്തത്, ആ അഹന്തയെ ആത്മാവിന്റെ അനുഭവം ആത്മാവിനെ അനുഭവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ തത്വം ശ്രവിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആൾക്കാർ ധ്യാനിക്കുക എന്ന് പറയുന്നത് എന്താണോ, സ്വന്തം മനസ്സിൽ ഒരാളിങ്ങനെ ഉഴറി നടക്കുകയാണ്, എവിടെ ആത്മാവിരിക്കുന്നു, അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അഹന്തയും മനസ്സും രണ്ടും ചേർന്ന് പ്രവർത്തിക്കുകയാണ്, കണ്ടെത്താൻ പറ്റും. അഹന്തയും മനസ്സും ചേർന്നാൽ ആത്മാവിനെ കണ്ടെത്താൻ പറ്റും. ത്ര സൂര്യോ ഭാതി, അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും തന്നെ പ്രകാശിക്കാത്തടത്ത് ഈ അഹന്തയുടെ അഭ്യാസം കൊണ്ടെങ്ങനെ ആത്മാവ് പ്രകാശിക്കുന്നു? അഹന്ത ഇല്ലെങ്കിൽ പറയണം, പിന്നെ അഹന്തയില്ല, പിന്നെ ആരാ ധ്യാനിക്കുന്നു? അഹന്തയില്ലാതെ ശരീരത്തിന് ധ്യാനിക്കാൻ പറ്റത്തില്ലല്ലോ. മനസ്സ് അതാ ധ്യാനിക്കുന്നു, ധ്യാനിക്കുന്ന ഭാഗം അഹം, ഞാൻ ധ്യാനിക്കുന്നു, ഞാനധ്യാനിക്കുന്നു. ഞാൻ പറയുന്നത് ആത്മധ്യാനത്തെ കുറിച്ചാണ്. തലവേദന മാറാൻ വേണ്ടി ആൾക്കാർ ധ്യാനിക്കും, അതിനെക്കുറിച്ചല്ല. ആത്മധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ അഹന്തയാണ് ധ്യാനത്തിലിരിക്കുന്നത്. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര സാധ്യമാകും? അഹന്തയ്ക്ക് സ്ഥാനമില്ലാത്തടത്ത് അഹന്ത ശ്രമിക്കുന്നു. അപ്പോൾ അത് സാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട് അവിടെ ഇതിനൊന്നും പ്രകാശിക്കാനേ സാധ്യമല്ല? അപ്പോൾ എങ്ങനെ ഒരാൾക്ക് ആത്മാവിനെ അനുഭവിപ്പിക്കാൻ പറ്റും? എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും ഞാൻ ആത്മാവിനെ അനുഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ കഴിയും? ഇനി ഒരാളങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളങ്ങനെ ഭാവന ചെയ്യും, ഞാൻ ആത്മാവാണ് ആത്മാവാണ് ഭാവന ചെയ്യും, അവസാനം ഒരു അതൊരു ഭ്രാന്തിയായി മാറാം. ഞാൻ ആത്മാവാണ്, അങ്ങനെ ഭ്രാന്തമായ ഒരു അനുഭവം ഉണ്ടാവും, ഞാൻ ആത്മാവാണ്. അല്ലാതെ ഞാൻ ആത്മാവാണെന്ന് സത്യമായൊരു അനുഭവം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഞാനെന്ന് പറയുന്ന അഹന്തയ്ക്ക് അവിടെ സ്ഥാനമില്ല, ആത്മപ്രകാശത്തിൽ അത് നിൽക്കത്തില്ല, അത് നശിച്ചു പോകും. എന്തുകൊണ്ട്? മറ്റൊരു പ്രകാശത്തിന് അവനെ പ്രകാശിപ്പിക്കാൻ പറ്റും, അഹന്തയുടെ പ്രകാശത്തിന് അവനെ പ്രകാശിപ്പിക്കാൻ പറ്റുക. അത് കേവലം പ്രകാശസ്വരൂപത്തിൽ നിൽക്കുന്നു എന്നല്ലാതെ ആത്മാനുഭവം എന്ന് പറയുന്നതിന് അത് കവിഞ്ഞ അർത്ഥമില്ല. അതായത് നമ്മുടെ സങ്കല്പത്തിൽ കാണുന്നതുപോലെ ഒന്നോ അല്ല, ആത്മാനുഭവത്തെ ഒരിക്കലും ഒരു തരത്തിലും മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ സാധ്യമല്ല, സങ്കല്പിച്ചുണ്ടാകുന്ന ഒന്നല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന അനുഭവമാണ്. ഞാൻ സങ്കല്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണമെന്നാ, അല്ലെങ്കിൽ എന്താ ആത്മാനുഭവത്തെ കുറിച്ച് എന്താ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ആത്മാനുഭവം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഞാൻ സങ്കല്പിക്കുന്നുണ്ട് ഒരു അനുഭവത്തെ കുറിച്ച്, അതുണ്ടാകണമെന്നാണ്. ആ സങ്കല്പത്തിലുള്ള ഒരു അനുഭവങ്ങളും പരമാർത്ഥമല്ല, സങ്കല്പങ്ങളെല്ലാം നശിക്കുന്നു, മനസ്സ് നശിക്കുന്നു, അത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? അതിന് ഒന്നിനും അതിനെ പ്രകാശിപ്പിക്കാൻ നിവർത്തിയില്ല. അപ്പോ ആത്മാനുഭവം എന്ന് പറഞ്ഞ അനുഭവത്തെ സ്വപ്നം കണ്ടിരുന്നാൽ നടക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട് ഒരു അനുഭവത്തിന് അതിനെ പ്രകാശിപ്പിക്കാൻ വയ്യ? പിന്നെ അതെന്താ, അത് ഇന്നതല്ലെന്നേ പറയാൻ പറ്റും, ഇന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല, ഇന്നതല്ല എന്ന് നിഷേധിക്കും, അത് ഇന്ന തരത്തില്ല. കാരണം ഇന്ന് ഒരു ജീവനുള്ള അവന്റെ അജ്ഞാനാവസ്ഥയിലുള്ള അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി അതിനെ പറയാൻ പറ്റത്തില്ല. എന്നാൽ അനുഭവങ്ങളെല്ലാം നിഷേധിച്ച് പറയാം, നിഷേധിച്ചാൽ ശേഷിക്കുന്നത് എന്നിങ്ങനെ ബോധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രകാശം പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അത് സർവത്തെയും പ്രകാശിപ്പിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രകാശത്തിനൊന്നും തടസ്സവുമല്ല. സ്വതയുള്ള പ്രകാശത്തിന് ഒന്നും തന്നെ തടസ്സമല്ല. എന്നാൽ തസ്മിൻ ആത്മഭൂതേ ബ്രഹ്മണി സർവാവഭാസഗോപി സൂര്യു എന്ന ഭാതി അസ്വസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മം സർവാവഭാസകമായിരിക്കുന്നു, സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിലെ തന്റെ സങ്കല്പങ്ങളെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, തന്റെ പ്രപഞ്ച സങ്കല്പങ്ങളെ, തന്റെ ആത്മസങ്കല്പങ്ങളെ, ആത്മീയ സങ്കല്പങ്ങളെ എല്ലാം അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മറ്റു പ്രകാശങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. സൂര്യൻ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല, സൂര്യൻ അവനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. വലിയ പ്രകാശത്തിൽ ചെറിയ പ്രകാശം പ്രകാശമല്ലാതായിത്തീരും. നട്ടുച്ചയ്ക്ക് മിനാമിനിങ്ങിന്റെ പ്രകാശം കാണാൻ കഴിയില്ല, അത് പ്രകാശമേ അല്ല അവിടെ. അതുകൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ലെന്നോ രണ്ടു തരത്തിലും പറയാം. അവിടെ അതിന്റെ ആവശ്യമില്ല. തദ്ബ്രഹ്മന പ്രകാശേരി ഭാഷ്യകാരൻ പറയുന്നു, അതിനെ ആ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നില്ല. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ബ്രഹ്മത്തെ കാണണ്ട, കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. നഹിത്തസ്യ ഭാഷ സർവം അന്യ ആത്മജാതം അനാത്മജാതം പ്രകാശേരി സഹിത്തസ്യ ഭാഷ, അതിന്റെ പ്രകാശം കൊണ്ട് സർവം അന്യ അനാത്മജാതം സർവത്തെയും അനാത്മാവായിരിക്കുന്ന സർവത്തെയും അതിന്റെ പ്രകാശം പ്രകാശിപ്പിക്കുന്നു. അനാത്മാവായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ബാഹ്യപ്രപഞ്ചം സർവവും അതിന്റെ പ്രകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. അത് തന്നെ ഏതൊരു പ്രകാശത്തിലാണോ ഇതെല്ലാം പ്രകാശിച്ചിരിക്കുന്നത് അതിനെയാണ് പറയുന്നത്. അതാണല്ലോ ഒരു ജീവന്റെ അനുഭവം. ജീവൻ പ്രത്യേകിച്ച് അനുഭവത്തെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഓരോ ജീവനും സ്വയം ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? താൻ പ്രകാശിക്കുന്നു, താനായി നിന്ന് പ്രകാശിക്കുന്നു. അവിടെ ഇതെല്ലാം നാമരൂപങ്ങളെല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം താനാകുന്ന ആ പ്രകാശത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. അത് സ്വയം താനങ്ങനെ ഒരു പ്രകാശമായതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു അനുഭവം നിലനിൽക്കുന്നത്. തന്നിലെല്ലാം പ്രകാശിക്കുന്നു. അവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ബോധം, താനാകുന്ന ബോധത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു. മനസ്സുൾപ്പെടെയുള്ളത് മനസ്സിന്റെ ബോധത്തെ തനിക്ക് തിരിച്ചറിയാം, അറിയുന്നു, ഓരോ വിഷയങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അറിവിനെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്വരൂപമായിരിക്കുന്ന പ്രകാശം, അത് അനാത്മജാതം മനസ്സുൾപ്പെടെയുള്ള അനാത്മാക്കളെ സർവവും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്റെ തന്റെ അസ്തിത്വം, തന്റെ ഉണ്ണ തന്നെയാണ് തന്റെ സ്വരൂപവും. അതിൽ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതാണ് പറഞ്ഞു വന്നത്, ആത്മാവിനെ അറിയുന്നതിന് മറ്റൊരു അറിവിന്റെ ആവശ്യമില്ല. അങ്ങനെ കൽപ്പിക്കുന്നുണ്ട്, ആത്മാവിനെ അറിയുന്ന ഒരു അറിവ് വരുന്നു, ഒരു വലിയ അറിവ് വരും. ആൾ വന്നിട്ട് അതിന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടത് ആത്മാവിനെ മറച്ചിരിക്കുന്ന ആ മറയെ മാറ്റും. ആ മറ മാറി ആത്മാവ് പ്രകാശിക്കും. ഇത്തരം കൽപ്പനകളെല്ലാം അദ്വൈതത്തിനുണ്ട്. പക്ഷെ അതും കേവലം കൽപ്പനകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ്? ദേഹത്തെക്കുറിച്ചുള്ള പ്രകാശമല്ല. ആദ്യം മറയിലൂടെ പ്രകാശിച്ചപ്പോൾ അവ്യക്തമായി, പിന്നെ മറ മാറിയപ്പോൾ കൂടുതൽ വ്യക്തമായി. ഏറ്റക്കുറച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ അത് വികാരപ്പെടുന്ന ഒന്നാണ്, നമ്മുടെ സാധാരണ പ്രകാശങ്ങളെപ്പോലെ. 50 വാട്ടിന്റെ, 100 വാട്ടിന്റെ, 200 വാട്ടിന്റെ അങ്ങനെ പ്രകാശം മാറി വരും. അത് ഉണ്ടായി നശിക്കുന്ന പ്രകാശങ്ങളാണ്. അപ്പൊ ഇവിടെ അങ്ങനെ രണ്ട് പ്രകാശം, അത് സദാ ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറ്റെല്ലാം പ്രകാശിക്കുന്നതുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രകാശത്തിൽ സർവെല്ലാം, സർവവും പ്രകാശിക്കുന്നു. അല്ലാതെ അതിന് സ്വയം പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയില്ല. ആ പ്രകാശത്തിൽ മറ്റൊരു കർമ്മമില്ല. അക്രമശൂന്യമാണ്, വികാരശൂന്യമാണ്. അതുകൊണ്ടവിടെ അതിനെ അറിയുന്ന ഒരു അറിവിന്റെ ആവശ്യം ഇല്ല. അങ്ങനെ എന്തെങ്കിലും അറിവിനെ കുറിച്ചുള്ള ഭാവനകളോ കൽപ്പനകളോ എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും അതിനെ ഒന്നും ഇതിൽ നിന്ന് വേർതിരിക്കേണ്ട കാര്യമില്ല. ഇത് അതെല്ലാമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരേ സമയം സർവശൂന്യമായി പ്രകാശിക്കുന്നു, അതേ സമയം അത് സർവാത്മകമായും പ്രകാശിക്കുന്നു, സർവവുമായും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തസ്യ സ്വതഃ പ്രകാശന സാമർഥ്യം, ആ സൂര്യന് ഈ കഴിവില്ല. സൂര്യന് പ്രകാശിക്കണമെങ്കിൽ അവിടെ ആ പ്രകാശത്തെ കാണുന്ന കണ്ണ് വേണം, കണ്ണിന്റെ പിന്നിൽ മനസ്സ് വേണം, അതിന്റെ പിന്നിൽ സർവപ്രകാശകനായ ആത്മചൈതന്യം വേണം. ഇങ്ങനെ പലതുകൊണ്ടെങ്കിലും സൂര്യനെ പ്രകാശിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ പ്രകാശമെന്ന് അറിയുന്നത്. തന്റെ ഉള്ളിലുള്ള പ്രകാശത്തെ താൻ പ്രകാശമെന്ന് അറിയുന്നത്, തന്റെ മനസ്സിന്റെയും മനസ്സായിരിക്കുന്ന ബോധം, ഏതൊരു ബോധത്തിലാണോ മനസ്സ് മനസ്സായി നിലനിൽക്കുന്നത്, മനസ്സ് സ്വയം ബോധമായി നിലനിൽക്കുന്നത്. ഇപ്പോ ബോധം എന്ന് പറയുന്നത് മനസ്സിനെയാണ്. അങ്ങനെ മനസ്സ് ബോധരൂപത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ബോധം മനസ്സായി നിൽക്കുന്നത് ഏതൊരു ബോധത്തിലാണോ അതിന് മാത്രമേ ഉള്ളൂ സ്വയം പ്രകാശന സാമർഥ്യം. തസ്യ സ്വത പ്രകാശന സാമർഥ്യം, ഈ സൂര്യനതില്ല, അതുകൊണ്ടത് പ്രകാശിക്കുന്നില്ല. തഥാന ചന്ദ്രതാരകം, പ്രസിദ്ധങ്ങളായ പ്രകാശം. നമ്മൾ സാധാരണ അജ്ഞനായ മനുഷ്യൻ കരുതുന്നു പരാപേക്ഷ കൂടാതെ പ്രകാശിക്കുന്നത്. കാരണം താൻ ജ്വലിപ്പിച്ച പ്രകാശമുണ്ട് സൂര്യൻ, ചന്ദ്രനും താരകങ്ങളും നിയമ വിദ്യുത്തോ വിദ്യുത്തിൽ നിന്ന് താൻ പ്രകാശിപ്പിക്കുന്നതാണ്, താൻ ജ്വലിപ്പിച്ചാൽ. അതുകൊണ്ട് ഒരുവന് വേണമെങ്കിൽ കരുതാൻ, അതൊക്കെ സ്വയം പ്രകാശിക്കുന്നതാണ്, താൻ ചെയ്യാത്തത് കൊണ്ട് സ്വയം പ്രകാശിക്കുന്നതാണ് പറയുന്നു. അങ്ങനെ നമ്മൾ സ്വയം പ്രകാശിക്കുന്നു എന്ന് കരുതുന്നത്, അനാദികാലമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്നത് പോലും സ്വയം പ്രകാശിക്കുന്നില്ല. പിന്നെയാണോ കൃത്യമായും അഗ്നി, താൻ സ്വയം സൃഷ്ടിക്കുന്ന ഈ അഗ്നി തന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഈ അഗ്നി അസ്മത് ഗോചര, തന്റെ കർമ്മത്തിന് വിഷയമായിരിക്കുന്ന അഗ്നി, തനിക്ക് ജ്വലിപ്പിക്കാനും അണയ്ക്കാനും കഴിയുന്ന ഈ അഗ്നി ഇതെങ്ങനെ സ്വയം പ്രകാശ, അത് പ്രകാശിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് പ്രകാശിപ്പിക്കുന്നുണ്ട്, അത് പ്രകാശത്തിൽ അതിന് നിലനിൽപ്പില്ല. പിന്നെ മനസ്സിന്റെ കാര്യം പറയാനുണ്ടോ? ഇംബുവിനായതിദം ജഗദ്ഭാതി തത്തമേവ പരമേശ്വരൻ സ്വതോ ഭാരൂപത്വാ ഭാന്തം ദീപ്യമാനം അനുഭാതി അനുദീപ്യത്തെ. ഇങ്ങനെ ഓരോന്നിനും എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല. അതിദം ജഗദ്ഭാതി തമേവ, ഈ ജഗത് മുഴുവൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അത് സൂര്യനെ കൊണ്ടായാലും ചന്ദ്രനെ കൊണ്ടായാലും അഗ്നിയെ കൊണ്ടായാലും, ഇനി ഇതൊന്നുമല്ല മനസ്സിനെ കൊണ്ടായാലും, ഇതൊന്നുമില്ലെങ്കിൽ ഈ ജഗത്ത് പ്രകാശിക്കും, മനസ്സുകൊണ്ട് പ്രകാശിക്കും. കണ്ണടച്ചാലും ജഗത്ത് പ്രകാശിക്കുന്നുണ്ട് ഉള്ളിൽ. പറയുന്നു യതിദം ജഗദ്ഭാതി, എങ്ങനെയാ പ്രകാശം നടക്കുന്നു, എങ്ങനെ അത് അറിയപ്പെടുന്നു എന്നാണ്. അത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു. പ്രകാശം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഏതിനെ അറിയപ്പെടുന്നു. അഗ്നി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അഗ്നിയുടെ പ്രകാശത്തെ ഞാൻ കാണുന്നു എന്നാണ്, അതേ ഉള്ളൂ അതിന്റെ അർത്ഥം. അപ്പൊ അവിടെയും എന്താണ്, പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി പോലും അതിന്റെ അർത്ഥം അറിയപ്പെടുക എന്നാണ്. ഞാനതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ആരറിയുന്നു? മനസ്സറിയുന്നു. എന്തുകൊണ്ട് മനസ്സറിയുന്നു? കാരണം മനസ്സ് പറയുന്നു അത് എന്റെ അറിവാണ്. ഞാനെന്നും എന്റേതെന്നുള്ള ഭേദത്തെ അറിവിൽ സൃഷ്ടിക്കുന്നു. അപ്പൊ അത് മനസ്സിന്റെയാണ്. അറിവിൽ ഭേദത്തെ സൃഷ്ടിക്കുന്നത് മായ. അത് തന്നെയാണ് മനസ്സ്. എന്തോന്നു അത്? അതുകൊണ്ടാണ് അതിനെ അദ്വൈതികൾ മായാകാര്യം എന്ന് പറയുന്നത്. മായാകാര്യം എന്ന് പറയുമ്പോൾ മണ്ണിന്റെ കാര്യമാണ് മൺപാത്രം എന്ന് പറയുന്ന പോലെയാണ്. മൺപാത്രം മണ്ണ് തന്നെ. മായാകാര്യമാണ് മനസ്സും, മനസ്സത മായ തന്നെ. അതുകൊണ്ട് നമുക്ക് യുക്തിക്ക് പിടികിട്ടാത്ത, ചിന്തിച്ചാൽ പൂർണമായ സമാധാനം കിട്ടാത്ത ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് അത്? സ്വയം പ്രകാശിക്കുന്നതായിട്ടും അതിന്റെ പ്രകാശത്തിൽ സർവവും പ്രകാശിച്ചിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന മനസ്സാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്. ഇതാണ് യുക്തിക്ക് ദഹിക്കാത്ത കാര്യം. അതുകൊണ്ടാണ് അതിന് മായ എന്ന് പേര് വന്നത്. സ്വയം പ്രകാശിക്കുകയും സർവത്തെയും പ്രകാശിപ്പിക്കാൻ ശേഷിയുള്ളതുമായ ഈ ആത്മാവ് പ്രകാശിക്കുമ്പോൾ, ഈ ആത്മാവിന്റെ പ്രകാശത്തിൽ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ വീണ്ടും മനസ്സെന്തുകൊണ്ട് പറയുന്നു? ഞാൻ അറിയുന്നു, ഞാൻ പ്രകാശിപ്പിക്കുന്നു. അതങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അറിയുന്നു, ഞാൻ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള ഈ മനസ്സ് പറയുന്നതാണ് പ്രപഞ്ചാനം. അതെന്തിനും മനസ്സങ്ങനെ പറയണം? എന്തുകൊണ്ടത് പറയുന്നു? ഇതിനെന്താ യുക്തി? ഇതിനൊരു യുക്തി ആർക്കും പറയാൻ കഴിഞ്ഞില്ല. ഒരാചാര്യനും പറയാൻ കഴിഞ്ഞില്ല. ഒരാചാര്യനും പറയാതെ അത് യുക്തിസഹം അല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത് മായ മറ്റ വാക്ക്. എന്താ മായ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം യുക്തിയില്ലാത്തത്, യുക്തിയില്ലാത്ത പറച്ചൽ, യുക്തിയില്ലാത്ത അനുഭവം, അതാണ് മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? മനസ്സ് പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ആ മനസ്സും അനുഭവത്തിന് വിഷയമാവുന്നു. ജഗത് ഭാതി, ജഗത്ത് എന്ന് പറയുന്നതുകൊണ്ട് സർവത്തെയെടുക്കും. സൂര്യനെയും ചന്ദ്രനെയും മനസ്സിനും ഉൾപ്പെടെ അത് തമേവ പരമേശ്വരം സ്വതോഭാന്തം. അതിന്റെ പിന്നിൽ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നവൻ പരമേശ്വരൻ. ആ പരമേശ്വരൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? മനസ്സും ഒരു ഈശ്വരനാണ്. മനസ്സിനും അപ്പുറം ഇരിക്കുന്നവൻ, മനസ്സിനും പരമായിരിക്കുന്നവൻ, മനസ്സിനും പരമമായിരിക്കുന്നവൻ പരമ ഈശ്വരൻ. അത് ഒരു മനസ്സിനല്ല, സർവ മനസ്സുകൾ. അതുകൊണ്ടത് പരമമായി സർവ മനസ്സുകൾക്കും ഈശ്വരനായിരിക്കുന്നവൻ സർവ മനസ്സുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നത് സർവ മനസ്സുകളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ സർവ മനസ്സുകളെയും വിഷയ ഉന്മുഖവും ആത്മ ഉന്മുഖവുമാക്കുന്നവൻ. രണ്ടു തരത്തിലും മനസ്സ് പ്രവർത്തിക്കുന്നു. സദാ ജ്ഞാനിയായാലും ശരി, അജ്ഞാനിയായാലും ശരി, ഒരുവൻ ശരീരത്തോടുകൂടി ഇരിക്കുന്നു, മനസ്സ് രണ്ടു തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആത്മാഭിമുഖമായി, മറ്റൊന്ന് വിഷയാഭിമുഖമായി. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ സ്വഭാവം അത് മാറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. വിഷയാനുസരണം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. അപ്പോൾ ഒരാൾ വിഷയത്തെ അനുസന്ധാനം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. മനസ്സങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയും പിന്നെ വിഷയം ഏതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം എടുക്കാം. എന്താ വിഷയ അനുസന്ധാനം പൂർണ്ണമായും മാറ്റാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് മനസ്സിന്റെ സ്വതയുള്ള ഒരു സ്വഭാവമാണ്. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.